لرب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، شيخ الإسلام أحمد تقي الدين ابن عبد الحليم الحراني അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ് നമ്മൾ അതിൻ്റെ ഷർഹാണ് ആരംഭിക്കാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ ഇന്നലെ നമ്മൾ ഈ മഹാനായ ഷെയ്ഖിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടു. ഞാൻ നിങ്ങളോട് ചില പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെത് എഴുതിയെടുക്കാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെ പുസ്തകങ്ങളാണ് എഴുതിയെടുത്തത്? എഴുതിയോ? അത് കിട്ടിയോ? കുറച്ച് പുസ്തകങ്ങളുടെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. എന്താണ് അതിലെ എഴുതിയെടുത്തോ? മറന്നുപോയി. ഏ ആ എഴുതിയെടുത്തോ? ഇല്ല, നാളെ എഴുതിക്കൊണ്ടുവരാം. ആ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ കുറേ ഉണ്ട്, അപ്പൊ അതിൽ കുറച്ച് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടുവരാം. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുമ്പോൾ പിന്നെ മറക്കൂല, ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മറക്കും. അതുകൊണ്ട് ഈ അഖീദ അല്ല അഖീദത്തുൽ വാസിത്തിയ അത് ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇത് എഴുതാൻ ഒരു കാരണമുണ്ട്. ഈ അഖീദ അദ്ദേഹം എഴുതാൻ ഒരു കാരണമുണ്ട്. ഹിജ്റ വർഷം 705 ഹിജ്റ 705 അദ്ദേഹം സുൽത്താന്റെ അടുക്കലേക്ക് വിളിപ്പിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മിസറിലുള്ള സുൽത്താൻ അദ്ദേഹം നിയമിച്ച ഷാമിലെ ഭരണാധികാരി, മിസറിലെ സുൽത്താന്റെ കീഴിലുള്ള ഭരണാധികാരി, ഷാമിലുള്ള ഭരണാധികാരി അദ്ദേഹത്തെ വിളിപ്പിച്ചു. മാത്രമല്ല, കുറേ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്തു. ഈ യോഗത്തിൻ്റെ, ഈ ഷൂറയുടെ ലക്ഷ്യം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഖീദയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം സദസ്സിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ അഖീദ വിശദീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കുറച്ചു പറഞ്ഞതിന് ശേഷം അദ്ദേഹം നിർത്തിവെച്ചു, അദ്ദേഹം സംസാരിക്കുന്നത് നിർത്തിവെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് അഖീദ ഇപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി പറയുന്നതാണ് എന്ന്. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ മുദാറാത്തിന്റെ പേരിൽ ദീനിയായി നിങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് മനസ്സിലൊന്നു വെച്ച് പുറത്തേക്ക് വേറൊന്ന് പറയുകയായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 7 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയ അഖീദയുണ്ട്. ആ അഖീദ ഞാനിവിടെ കൊണ്ടുവരാം, എന്നിട്ടത് വായിക്കാം. അപ്പൊ പിന്നെ ഞാൻ കളവ് പറയുകയാണ് എന്നതിനുള്ള സാധ്യതയില്ല. ഇത് 7 വർഷം മുന്നേ ഞാൻ എഴുതിയതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി പറയുന്നതാണ് എന്ന സംശയം നിങ്ങൾക്ക് അതോടുകൂടി ഇല്ലാതെയാകും. അങ്ങനെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോയി, അവിടെ നിന്ന് അൽ അഖീദത്തുൽ വാസിത്തിയ ഈ ഗ്രന്ഥം, നമ്മളിപ്പോ പഠിക്കുന്ന ഗ്രന്ഥം അദ്ദേഹം കൊണ്ടുവന്നു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം ഞാൻ 7 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയതാണ്. അപ്പൊ അത് അദ്ദേഹം പറയുന്ന വർഷം ഏതാണ്? ഹിജ്റ 705. അപ്പൊ എത്രാമത്തെ വർഷത്തിലേക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക? 698-ാമത്തെ വർഷം. ഹിജ്റ 698-ലാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയത്. ഈ പുസ്തകത്തിന് അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന പേര് നൽകിയതും ഷെയ്ഖ് തന്നെയാണ്. ഇബ്നു തൈമിയ എന്നാണ് ഈ പേര് പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഹാദിഹി അൽ അഖീദത്തുൽ വാസിത്തിയ. ഏഴു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഈ അഖീദ എഴുതിയെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഏഴു വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഈ അഖീദ എഴുതാൻ ഒരു കാരണമുണ്ട്. അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ വാസിത്ത് എന്ന പ്രദേശത്ത് നിന്ന്, വാസിത്ത് എന്ന സ്ഥലത്തിന്റെ പേര് വാസിത്ത്, വാസിത്ത് എന്ന പ്രദേശത്ത് നിന്ന്, ഈ വാസിത്ത് എന്ന പ്രദേശം കൂഫക്കും ബസറക്കും ഇടയിലുള്ള സ്ഥലമാണ്. കൂഫയും ബസറ എവിടെയുള്ള സ്ഥലമാണ്? കൂഫയും ബസറ എവിടുത്തെ സ്ഥലമാണ്? നമ്മൾ പറഞ്ഞ അബു ഹനീഫയുടെ ചരിത്രം പറഞ്ഞപ്പോ പറഞ്ഞ കൂഫയും ബസറ എവിടെയാണ്? ഈജിപ്തിലോ? ഇറാഖില്. ഇറാഖിൽ കൂഫക്കും ബസറക്കും ഇടയിലുള്ള സ്ഥലമാണ് വാസിത്ത്. ഇത് രണ്ടിന്റെ ഇടയിലായതുകൊണ്ടാണ് ഇതിന് വാസത്ത് എന്ന് പേര് തന്നെ വന്നത്. വസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മദ്യം എന്നാണ്. കൂഫക്കും ബസറക്കും ഇടയിലായതുകൊണ്ട് വാസിത്ത് എന്ന പേര് തന്നെ അതിന് വന്നത്. വാസിത്ത് എന്ന പ്രദേശത്ത് നിന്ന് റിളദ്ദീനുൽ വാസിത്തി എന്നു പേരുള്ള ഒരാൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. ആരെ കാണാൻ വേണ്ടി വന്നു? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. എന്താ പേര്? റിളദ്ദീൻ അൽ വാസിത്തി, അല്ലെങ്കിൽ റളിയുദ്ദീൻ അൽ വാസിത്തി. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അടുക്കൽ അദ്ദേഹം ഹജ്ജിന് പോകുന്നതിനിടയിലാണ് വന്നത്. ഹജ്ജിന് പോകുന്ന യാത്രക്കിടയിലാണ് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിനെ കാണാൻ വന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടിൽ ജനങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ വഴികേടിലാണ്. പലർക്കും പല ജാതി ചിന്തകളാണ്. അഖീദയിൽ ഒരു ഒരുമയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു അഖീദ എഴുതി തരണം. വാസിത്ത് എന്ന പ്രദേശത്തുകാർക്ക് വേണ്ടി ഒരു അഖീദ നിങ്ങൾ എഴുതി തരണം. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, മുൻഗാമികളായ അനേകം പണ്ഡിതന്മാർ അഖീദയുടെ വിഷയത്തിൽ അനേകം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ വിഷയത്തിൽ രചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിലേതെങ്കിലും അഖീദ, സലഫുകളുടെ അഖീദയോട് യോജിക്കുന്ന മുൻഗാമികൾ എഴുതിയ ഏതെങ്കിലും ഒരു അഖീദ നിങ്ങൾ അവലംബിക്കണം. അപ്പോൾ ഇദ്ദേഹം കുറെ നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എഴുതി തരാതെ ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല, നിങ്ങൾ തന്നെ എഴുതി തരണം. അങ്ങനെ അദ്ദേഹം ഈ അഖീദ ആസറിന് ശേഷമാണ് എഴുതി തുടങ്ങിയത്. അദ്ദേഹം വന്ന് സംസാരിച്ച് ആസറിന് ശേഷം അദ്ദേഹം ഈ അഖീദ എഴുതാൻ വേണ്ടിയിരുന്നു. മഗ്‌രിബിന് മുൻപ് അദ്ദേഹം അത് എഴുതി അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് ഈ അഖീദ അദ്ദേഹം എഴുതാനുള്ള കാരണം. ഈ അഖീദ അദ്ദേഹം എഴുതാനുള്ള കാരണം ഇതാണ്. ഈ പുസ്തകത്തെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ വളരെയധികം നല്ല കിതാബായി കണ്ടിരുന്നു. അദ്ദേഹം എഴുതിയ കിതാബാണെങ്കിൽ കൂടി ഈ കിതാബ് അഖീദയുടെ വിഷയത്തിൽ വളരെ നല്ല കിതാബാണ് എന്ന് അദ്ദേഹം തന്നെ, ഇത് നല്ലൊരു കിതാബാണ് എന്ന് പലതവണ പറയാറുണ്ടായിരുന്നു. എന്നെ കിതാബ് പഠിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, ഈ കിതാബ് എഴുതുന്ന സന്ദർഭത്തിൽ, അതിലെ ഓരോ കലിമത്തുകളും എഴുതുന്ന സന്ദർഭത്തിൽ അഹ്ലു സുന്ന വൽ ജമാഅയുടെ നിലപാടും അഹ്ലു സുന്നയെ എതിർക്കുന്നവരുടെ നിലപാടും അദ്ദേഹം ഓർത്തുകൊണ്ടാണ് എഴുതിയത്. കാരണം അതിനുള്ള മറുപടി ഉണ്ടാകാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ നിലപാട് എന്താണെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ കലിമത്ത് എഴുതുമ്പോഴും അദ്ദേഹം ശരിക്ക് കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ഇത് എഴുതുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വയസ്സെത്രയായിരിക്കും? 33 വയസ്സായിരുന്നു. ഇത് എഴുതുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് 33 വയസ്സിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇന്നലെ ചരിത്രം കേട്ടതാണ്, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം 20 വയസ്സാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം നേടിയെടുത്ത ഇൽമിന്റെ വലുപ്പം എന്താണ് എന്ന് നമുക്ക് അറിയുന്നതാണ്. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയെന്നത് ഒരു വലിയ കാര്യമല്ല, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ കിതാബ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അഹ്ലുസുന്നൽ ജമാഅയുമായി ബന്ധപ്പെട്ട അഖീദയുടെ മിക്കവാറും എല്ലാ അബ്വാബുകളും ഈ പുസ്തകത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹം മിസ്രിലെ രാജാവിന്റെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരം ഒരു സദസ്സിലേക്ക് അദ്ദേഹം വിളിപ്പിക്കപ്പെടുകയും അവിടെ വെച്ച് തന്റെ അഖീദ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ഈ അഖീദ എടുത്തുകൊണ്ടുവന്നത്. എന്നിട്ട് ഈ അഖീദയുടെ വിഷയത്തിൽ ഈ പുസ്തകത്തിന്റെ പേരിൽ, ഈ പുസ്തകത്തിൽ നിലനിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അഖീദയിലുള്ള മുനാഖശ, പരസ്പരമുള്ള ചർച്ച, മുനാദറ, പരസ്പരമുള്ള തർക്കങ്ങൾ, 3 ദിവസം ആ തർക്കങ്ങൾ നിലനിന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. 3 ദിവസത്തോളം ഈ അഖീദയുടെ പേരിൽ, ഈ അഖീദ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുന്നവരും അദ്ദേഹവും തമ്മിലുള്ള മുനാദറ നടന്നതായി കാണാൻ സാധിക്കും. മുനാദറ ദുഹാ നിസ്കാരത്തിന്റെ സമയത്ത് തുടങ്ങും, രാത്രി പകുതിയാകുമ്പോഴായിരുന്നു അത് അവസാനിച്ചിരുന്നത്. ദുഹാ നിസ്കാരത്തിന്റെ സമയത്ത് ആരംഭിച്ച് രാത്രി പകുതിയാകുന്നത് വരെ ഈ ചർച്ച നീണ്ടുപോകുമായിരുന്നു. ഈ മുനാദറയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ഇബ്നു തൈമിയയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വായിക്കണമെങ്കിൽ അവര് മജ്മൂഉൽ ഫതാവ 3-ാം വോളിയം 160-ാമത്തെ പേജ് മുതലുള്ള വിഷയങ്ങൾ വായിക്കട്ടെ. അവിടെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ മുനാദറയെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ പുസ്തകത്തിൽ എടുത്തുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇത് എഴുതിയ കാലഘട്ടം നമ്മൾ പറഞ്ഞു, എഴുതാനുള്ള കാരണം പറഞ്ഞു, ഈ അഖീദയുടെ പേരിൽ നടന്ന ചർച്ചകളും വാദപ്രതിവാദങ്ങളും എന്താണ് എന്നത് നമുക്ക് മനസ്സിലായി. ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, അമീറിനോടും അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടുമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു അഖീദ എഴുതി രേഖപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ള കാരണം, എന്നെ കുറിച്ച് പല കളവുകളും ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഷൈഖുൽഇസ്ലാമിനെ കുറിച്ച് അനേകം കളവുകൾ നാട്ടിൽ പലർക്കും ഇന്നും നിലനിൽക്കുന്ന കാര്യമാണത്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ കുറിച്ച് അനേകം കളവുകൾ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് അദ്ദേഹം തർത്താരികളുടെ ചാരനായിരുന്നു. രാത്രി അദ്ദേഹം തർത്താരികളോട് യുദ്ധം ചെയ്ത ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഖബർ സിയാറത്ത് ഹറാമാണെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ അങ്ങനെ ഒരു വാദമില്ലായിരുന്നു. അദ്ദേഹം ഖബർ സിയാറത്ത് അനുവാദമുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും തരംതാഴ്ത്തി കാണിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തരംതാഴ്ത്തിയിട്ടുണ്ട്, പക്ഷെ അത് ശരിയായ ഔലിയാക്കന്മാരെയല്ല. ഔലിയ പട്ടം പുറത്തേക്ക് കാണിച്ച് ജനങ്ങളെ പറ്റിച്ച വഞ്ചകന്മാരെയാണ് അദ്ദേഹം എതിർത്തത്. പല കാര്യത്തിലും അദ്ദേഹത്തിനെതിരെ കളവുകൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതുവരെ ഇബ്നു ബത്തൂത്ത എന്ന സഞ്ചാരി, ഇബ്നു ബത്തൂത്ത അയാള് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പ്രചരിപ്പിച്ചത്, ഞാൻ ഷാമിലെത്തിയ സന്ദർഭത്തിൽ അൽജാമിഉൽ കബീർ എന്ന മസ്ജിദിൽ വെച്ച് ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു തൈമിയ, ഷൈഖുൽ ഇസ്ലാം അയാൾ പറയില്ല, ഇബ്നു തൈമിയ ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഇബ്നു തൈമിയ പറഞ്ഞത്രേ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അദ്ദേഹം താൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് താഴത്തോട്ട് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്രേ, ഇതാ ഇതുപോലെയാണ് അല്ലാഹു ഇറങ്ങുക. ഇബ്നു ബത്തൂത്ത ഷൈഖുൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയ കളവാണ്. ഇത് കളവാന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഇബ്നു ബത്തൂത്ത ഷാമിലെത്തിയ സന്ദർഭത്തിൽ ഇബ്നു തൈമിയ എവിടെയായിരുന്നു? ജയിലിലായിരുന്നു. ജയിലിലുള്ള ആളെങ്ങനെ മസ്ജിദിൽ വന്ന് ക്ലാസ് എടുക്കുക? ഇബ്നു ബത്തൂത്ത അയാൾ പറഞ്ഞത് വ്യക്തമായ കളവാണ് എന്ന കാര്യം. ഇങ്ങനെ അനേകം കളവുകൾ ഇബ്നു തൈമിയയെ പറ്റി ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഖീദയുടെ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മത കാണിക്കുകയും ആ വിഷയത്തിൽ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. അതാണ് അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന ഗ്രന്ഥം. അഖീദത്തുൽ വാസിത്തിയ എന്ന പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള അബ്വാബുകൾ, ഇൽമുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ബാബുകൾ അതിലുണ്ട്, എഴുതിക്കോളൂ. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്ന്, അഖീദയുടെ അബ്വാബുകൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന്, തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. അസ്മാ വസ്സിഫാത്തിലുള്ള നിലപാട് എന്താണ് എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിന് തുടക്കത്തിൽ ഏതാണ്ട് കുറേ പേജുകൾ അതന്നെ ഉള്ളൂ. അസ്മാ വസ്സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ അഖീദയുടെ ആദ്യത്തെ ഏതാണ്ടുള്ള പേജുകളിലൊക്കെ ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഏത് ഭാഗമാണ്? തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. ചില ആളുകൾ വിചാരിക്കുന്നത് അഖീദത്തുൽ വസ്തിയ എന്ന് പറഞ്ഞാൽ വെറും അസ്മാ വസ്സിഫാത്ത് ആണ്, അങ്ങനെയല്ല, വേറെ മസലകളുണ്ട്. പക്ഷെ കാര്യമായി ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അസ്മാ വസ്സിഫാത്ത് ആണ്. രണ്ടാമത് അദ്ദേഹം ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാന വിഷയം വസതിയ്യത്തു അഹ്ലി സുന്ന, അഹ്ലു സുന്ന വൽ ജമാഅ അവർ മറ്റ് കക്ഷികൾക്കിടയിൽ മധ്യമ നിലപാട് സ്വീകരിച്ചവരാണ് എന്ന കാര്യമാണ്. മൂന്നാമത് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ള വിഷയം അല്യൗമുൽ ആഖിർ, അല്യൗമുൽ ആഖിർ അന്ത്യനാളിനെ കുറിച്ചാണ്. നാലാമത്തെ മസല പ്രധാനമായ മസലകളാണ്, ഇതിനിടയിൽ കുറെ മസലകൾ വരെയുണ്ട്. അൽ ഖളാ വൽ ഖദർ. അഞ്ചാമത്തെ മസല അൽ ഈമാൻ. നമ്മൾ പറഞ്ഞു അല്ലേ, ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തുടക്കം ദർശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അഹ്ലു സുന്നയുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഹ്ലു സുന്നയുടെ നിലപാട് എന്താണ്. അതുപോലെ അദ്ദേഹം ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് മൗഖിഫ് അഹ്ലു സുന്ന, അഹ്ലു സുന്ന മിന സഹാബ, സഹാബത്തിനുള്ള അഹ്ലു സുന്നയുടെ നിലപാട്. അതുപോലെ മറ്റൊരു വിഷയമാണ് അഹ്ലുൽ ബൈത്ത്, അഹൽ ബൈത്തിനുള്ള നിലപാട് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. മറ്റൊരു വിഷയം കറാമത്തുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ, അതിലുള്ള അഹ്ലു സുന്നയുടെ നിലപാട് എന്താണ്. അതുപോലെ തന്നെ അൽ അഖ്ലാഖ്, അവസാനം അദ്ദേഹം ചർച്ച ചെയ്ത വിഷയം അൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ, അഹ്ലു സുന്നയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ഇതിനിടയിൽ ചർച്ച ചെയ്ത മറ്റു ചില വിഷയങ്ങളാണ് മസായിലുൽ ഇമാമ, ഭരണാധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭരണാധികാരിയോടുള്ള നിലപാട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാത്ത മസലകളും ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകം അനേകം പണ്ഡിതന്മാർ ഷർഹ് ചെയ്തിട്ടുണ്ട്. ലഭ്യമായ ഷൊറൂഹുകളിൽ, ഈ പുസ്തകത്തിന് എഴുതപ്പെട്ട ഷൊറൂഹുകളിൽ ആദ്യത്തെ ഷർഹ് എഴുതപ്പെട്ടിട്ടുള്ളത് ഹിജ്റ 14-ാം നൂറ്റാണ്ടിലാണ്. ഇതിന് ഷർഹ് എഴുതിയ ചില പണ്ഡിതന്മാരുടെ പേര് എഴുതിക്കോളും. ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് അൽ മാനിഅ, അദ്ദേഹത്തിന് ഒരു മുഖ്തസറായ ഷർഹുണ്ട്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് അൽ മാനിഅ റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅദി, തഫ്സീർ സഅദി നമ്മൾ പഠിച്ചിരുന്നില്ലേ, അതിന്റെ സാഹിബ്, അത് എഴുതിയാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅദി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എഴുതിരിക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് എഴുതിരിക്ക, التعليقات اللطيفة على ما احتوته العقيدة الواسطية. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് ഷർഹ് എഴുതിയ മറ്റൊരു പണ്ഡിതനാണ് ഷെയ്ഖ് عبد العزيز ابن ناصر الرشيد. ഇദ്ദേഹത്തിന്റെ ഷർഹിന്റെ പേര് അത്തൻബീഹാത്തു സനിയ്യ ഫി ഷർഹിൽ അഖീദത്തിൽ വാസിത്തിയ്യ അല്ലെ. ഈ ഷർഹിനെ സാലിഹ് അലി ഷെയ്ഖ് വളരെയധികം പുകഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി ഈ ഒരു ഷർഹ് മാത്രം നോക്കുകയാണെങ്കിൽ അവന് അത് മദീനാണ്. അത്തൻബീഹാത്തു സനിയ്യ ഫി ഷർഹി അൽ അഖീദത്തിൽ വാസിത്തിയ്യ. അതുപോലെ ഇതിനെ എഴുതിയ ഷർഹ് എഴുതിയ ആളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമല്ലാഹ്. അദ്ദേഹത്തിന്റെ ഷർഹ് രണ്ട് വാല്യങ്ങളിലായിട്ടുണ്ട്, ഷർഹുൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്നാണ് അതിന്റെ പേര്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറൊരു ഷർഹ് ഉണ്ട്, ചെറുതാണ്. അത്തഅലീഖാത്തുൽ മുഫീദ അലൽ അഖീദത്തുൽ വാസിത്തിയ്യ, വളരെ ചെറിയ ഷർഹാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഷർഹ് നിങ്ങൾ സ്വയം നോക്കുക, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ അത്തഅലീഖാത്തുൽ മുഫീദ അലൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന ഗ്രന്ഥം നമ്മളിവിടെ എടുക്കുന്ന ഷർഹിനോടൊപ്പം നിങ്ങൾ സ്വയം വായിക്കുക. അത് നിങ്ങൾ സ്വയം വായിക്കേണ്ടതാണ്, ഇത് വായിക്കണം എന്തായാലും. എടുക്കുന്ന ഭാഗം അതിന് ഷർഹ് വായിക്കുക. ആദ്യം അത് വായിച്ചാൽ മതി, ഇൻഷാല്ലാ അത് രണ്ടാമത് ഒരിക്കൽ കൂടി നമ്മൾ ഷർഹ് അഖീദത്തുൽ വാസിത്തിയ്യ ഷർഹ് എടുക്കും. ആ സന്ദർഭത്തിൽ അതിനേക്കാൾ മേലെയുള്ള കിതാബിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, തഅലീഖാത്തുൽ മുഫീദ എന്ന കിതാബ് വായിക്കാം. وهذا والله سبحانه وتعالى اعلم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين.